ഗസയിലും സെവൂനിലും ചിലർ തങ്ങളുടെ ജനതാക്കി യെരുശലേമിലേക്ക് വന്നു. യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം വെച്ച് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. അങ്ങനെ രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യെരുശലേമിൽ വന്നുകൂടി. അവർ എഴുന്നേറ്റ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു. സകല ധൂപകലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. രണ്ടാം മാസം 14-ാം തീയതി അവർ പെസഹാറത്തു. എന്നാൽ പുരോഹിതന്മാരിൽ ലേവ്യരിൽ ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു. അവർ ദൈവപുരുഷനായ മോശയുടെ നയപ്രമാണ പ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പുരോഹിതന്മാർ ലേവ്യരുടെ കയ്യിൽ നിന്നും രക്തം വാങ്ങിത്തെളിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തരും വേണ്ടി പെസഹാറത്തു. യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ അരവേൽപ്പിക്കുന്ന ഒരുമേറ്റിരുന്നു. വലിയൊരു ജനസമൂഹം എഫ്രയീമിൽ നിന്നും മനശ്ശേയിൽ നിന്നും ഇസാക്കിൽ നിന്നും സെബൂനിൽ നിന്നും ഉള്ള അരവണകൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരുന്ന വിധി വിട്ടു മറ്റൊരു പ്രകാരത്തിൽ പ്രസാദിന്നു. എന്നാൽ യഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ ശുദ്ധീകരണം പോലെ വിശുദ്ധനായിട്ടില്ല എങ്കിലും ദൈവത്തെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വെക്കുന്ന എല്ലാവനോടും ദയാലുവായ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ യെരുശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദത്തിൽ വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച് എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു. അവർ സമാധാന യാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് 7 ദിവസം ഉത്സവാഘോഷിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെയും 7 ദിവസം ഉത്സവിവാഞ്ചിരിപ്പാൻ സർവസഭയും നിർണയിച്ചു. അങ്ങനെ അവർ ഏറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. യഹൂദ രാജാവായ ഹിസ്കിയാവ് സഭയ്ക്ക് 1000 കാളകളെയും 7000 ആടിനെയും കൊടുത്തു. പ്രഭുക്കന്മാരും സഭയ്ക്ക് 1000 കാളകളെയും 10000 ആടിനെയും കൊടുത്തു. അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യഹൂദയുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്നും സർവ്വസഭയും ഇസ്രായേൽ ദേശത്തു നിന്ന് വന്ന യഹൂദരിൽ പാർക്കുന്ന പരദേശികളും സന്തോഷിച്ചു. അങ്ങനെ ജെറുസലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ സൊലോമന്റെ കാലം മുതൽ ഇതുപോലെ ജെറുസലേമിൽ സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു. അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തുകയും ചെയ്തു. ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്നു. സ്തംഭവിഗ്രഹങ്ങളെ തകർത്തു. എല്ലാ യഹൂദയിലും ബെന്യാമീനിലും എഫ്രയീമിലും മനശ്ശെയിലുമുള്ള അശോര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെ ഇടിച്ചു നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാവരും ഓരോരുത്തൻ താൻ തന്റെ പട്ടണത്തിലേക്ക് അവരുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം യഹിസ്കിയാവ് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളെ കൂറുകാരായി ഓരോരുത്തരെ അവനവന്റെ ശുശ്രൂഷ പ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിന്റെ വാതിലുകളിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്തു വാഴ്ത്തുവാനും നിയമിച്ചു. രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാലത്തെയും വൈകുന്നേരത്തും ഹോമയാഗങ്ങൾക്കായിട്ടും ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയങ്ങൾക്കായിട്ടും തന്നെ സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു. യെരുശലേമിൽപ്പാത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ലേവ്യരും യഹോവയുടെ നയപ്രമാണത്തിൽ ഉച്ചരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുപ്പാൻ കൽപ്പിച്ചു. ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം വീഞ്ഞ് എണ്ണ തേൻ വയലിലെ എല്ലാ വിളവുകളും എന്നിവയുടെ ആദ്യഫലവും വളരെ കൊണ്ടുവന്നു. എല്ലാത്തിന്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. യഹൂദ നഗരത്തിൽ പാത്ത ഇസ്രായേലരും യഹൂദരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി. 3-ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടിത്തുടങ്ങി. 7-ാം മാസത്തിൽ തീർത്തു. യെഹിസ്കിയാവും പ്രഭുക്കന്മാരും വന്ന് കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവർ യഹോവയെയും അവന്റെ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി. യെഹിസ്കിയാവ് കൂമ്പാരങ്ങളെ കുറിച്ച് പുരോഹിതന്മാരോടും ലേവ്യരോടും ചോദിച്ചു. അതിന് സാദോക്കിന്റെ ഗൃഹത്തിൽ മഹാപുരോഹിതനായ അസര്യാവ് അവനോട്, ജനം ഈ വഴിപാടുകളെ യഹോവയാലയത്തിലേക്ക് കൊണ്ടുവന്നു തുടങ്ങിയത് മുതൽ ഞങ്ങൾ തിന്നതൃപ്തരായി വളരെ ശേഷിച്ചിരിക്കുന്നു. യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എസക്യാവ് യഹോവയുടെ ആലയത്തിന്റെ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു. ലേവന്യായ കോനന്യാവ് അവയ്ക്ക് മേൽവിചാരകനും അവന്റെ അനുജൻ ശിമൈ രണ്ടാമനുമായിരുന്നു. ഹിസ്കിയാ രാജാവിന്റെയും ദേവാലയ പ്രമാണിയായ അസര്യാവിന്റെയും ആജ്ഞാപ്രകാരം യെഹിയേൽ, അസര്യാവ്, നാഹത്ത്, അസോഹേൽ, യെരിമോത്ത്, യോസാബാദ്, യെരുവിയേൽ, മഖ്യാവ്, മഹത്ത്, ബനായാവ് എന്നിവർ ബനാമിന്റെ അനുജൻ ശിമയുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു. ഇവയ്ക്കേ വാതിൽ കാവൽക്കാരനായി ദേവനായ ജിമ്ലയുടെ മകനായ ഖോരെ യഹോവയുടെ വഴിപാടുകളെയും അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ഔദാര്യദാനങ്ങൾക്ക് മേൽ വിചാരകനായിരുന്നു. അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കുറുകുറായി കൊടുപ്പാൻ യെദേൻ, ബിന്യാമീൻ, യേശുവ, ശിമയ്യാവ്, അമര്യാവ്, ശെഹന്യാവ് എന്നിവർ പുരോഹിത നഗരത്തിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. 3 വയസ്സ് മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിന്റെ ആവശ്യം പോലെ ഊറുകൂറായി താന്താങ്ങളുടെ തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ടും ആലയത്തിൽ വരുന്നവരുടെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിതൃഭവനമായി ചാർത്തപ്പെട്ടവരും 20 വയസ്സ് മുതൽ മേലോട്ട് കുറുകൂറായി താന്താങ്ങളുടെ തവണ മുറയ്ക്ക് ചാർത്തപ്പെട്ട ലേവ്യരെയും ഒഴിച്ചിരുന്നു. സർവ്വസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടിയിരുന്നായിരുന്നു. അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊത്തവണ്ണം തങ്ങളെ തന്നെ വിശുദ്ധിയിൽ വിശുദ്ധീകരിച്ചു പോന്നു. പുരോഹിതന്മാരും സകല പുരുഷ പ്രജകൾക്കും ലേവ്യരിൽ വംശാവലിയായി ചാർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കേണ്ടതിന് അവരുടെ പട്ടണങ്ങളുടെ പുൽപ്പുറ പ്രദേശങ്ങളിലെ അഹരിയോന്യരായ പുരോഹിതന്മാരും ഓരോ പട്ടണത്തിൽ പേർ വീതം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു. എസക്യാവ് യഹൂദയിലൊക്കെയും വിപണനം ചെയ്തു തന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായി ഉള്ളത് പ്രവർത്തിച്ചു. അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായ പ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവമായ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. ഈ കാര്യം ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. സൻഹരീബ് വന്ന് ജെറുസലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്ന എസക്യാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്ത് ഉറവുള്ള വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടിയ അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നു എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിനടിയിൽ കൂടി ഒഴുകിയ തോട് മടച്ചു കളഞ്ഞു. അവർ ധൈര്യപ്പെട്ടു. ഇടിഞ്ഞുപോയ മതിലുകളൊക്കെയും പണത് ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കീഴും പോക്കി അനവധി ഗുന്ധവും പരിചയവും ഉണ്ടാക്കി. അവർ ജനത്തിന്റെ പടനായകന്മാരെ നിയമിച്ചു. അവരെ നഗരവാസികളുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെ അവനോടുകൂടെയുള്ള സകല പുരുഷത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടുതലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട്. അവനോടുകൂടെ മാംസ ഭുജമേ ഉള്ളൂ. നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവവുമായ യഹോവയുണ്ട് എന്ന് പറഞ്ഞു. ജഹോനും യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അനന്തരം അശ്ശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോടുകൂടെയുള്ള സൈന്യമൊക്കെയും ലാഖീശിനരികെ ഉണ്ടായിരുന്നു. തന്റെ ദാസന്മാരെ യെരുശലേമിലേക്ക് യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെയും യെരുശലേമിലെ സകല യഹൂദരുടെ അടുക്കൽ അയച്ചു പറയിച്ചു. എന്തെന്നാൽ അശ്ശൂർ രാജാവായ സൻഹേരീബ് പ്രകാരം പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിരോധം സഹിച്ചു പാർട്ടിയും എന്തൊന്നാകുന്നു ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് ഹിസ്കിയാവ് പറഞ്ഞു. വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരുശലേമിനോടും നിങ്ങൾ ഓരോ പീഠത്തിന് മുമ്പിൽ നമസ്കരിച്ചതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്ത ഈ ഹിസ്കിയാവ് തന്നെയല്ലയോ? ഞാനും എന്റെ പിതാക്കന്മാരും അത് ദേശത്തിലെ സകല ജാതികളോടും എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശത്തിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിയിരുപ്പാൻ കഴിഞ്ഞുവോ? എന്റെ പിതാക്കന്മാർ നിർമൂല നാശം വരുത്തിയിരുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വെച്ചൊരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിവെപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവെപ്പാൻ കഴിയുമോ? ആകയാൽ സഖ്യാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്, നിങ്ങൾ അവനെ വിശ്വസിക്കരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടിവെപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നത് എങ്ങനെ? അവന്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ യെഹിസ്കീയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. അത് ദേശത്തിലെ ജാതികളുടെ മേൽ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാതിരുന്നത് പോലെ യെഹിസ്കീയാവിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കയില്ല എന്നിങ്ങനെ അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തുമെഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് അവൻ യെരുശലേമിന്റെ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് പ്രഭിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കം വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദൈവന്മാർക്ക് കുറിച്ച് എന്ന പോലെ യഹൂദ യെരുശലേമിന്റെ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം യെഹിസ്കീയ രാജാവും ആമോസിന്റെ മകനായ ഹിസ്കീയ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹൂദയുടെ ദൂതനെ അയച്ചു. അവർ അശൂർ രാജാവിന്റെ പാളയത്തിലെ സ്ഥലപരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യെഹിസ്കീയാവെയും യെരുശലേം നിവാസികളെയും അശൂർ രാജാവായ സൻഹേരിബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. പലരും യെരുശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ യെഹിസ്കീയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതിയുടെയും ദൃഷ്ടിയിലുണ്ടതിനായി തീർന്നു. ആ കാലത്ത് യെഹിസ്കീയാവിന് മരണകാരണമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരം അള്ളിയത് ഒരടയാളവും കൊടുത്തു. എന്നാൽ യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തടസ്സമൊന്നും നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിലും കോപമുണ്ടായി. എങ്കിലും തന്റെ ഗർവത്തെ കുറിച്ച് യെഹിസ്കീയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹിസ്കീയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. യെഹിസ്കീയാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു. അവൻ വെള്ളി, പൊന്ന്, രത്നം, സുഗന്ധവർഗം, പരിച, സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി പണ്ടാരഗ്രഹങ്ങളും ധാന്യം വീഞ്ഞ് എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡികശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആറ്റിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി. ദൈവവന് അനവധി സമ്പത്തും കൊടുത്തിരുന്നത് കൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാടു കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു. ഈ യെഹിസ്കീയാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തഴുത്ത് ദാവീദിൻ നഗരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. ഇങ്ങനെ യെഹിസ്കീയാവ് തന്റെ സകല പ്രവൃത്തികളും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കലയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കമണ്ണോ അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. യെഹിസ്കീയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പ്രവൃത്തികളും ആമോസിന്റെ മകനായ ഹിസ്കീയാ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. യെഹിസ്കീയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്ക് കയറ്റത്തിങ്കിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരുശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായി ഉള്ളത് ചെയ്തു. അവൻ തന്റെ അപ്പനായ യെഹിസ്കീയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർന്നു. അശേരപ്രതിഷ്ഠകളും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ എന്റെ നാമം ഇരിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്ത യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ പുത്രന്മാര് ബെൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആ വിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. അവനെ കോപിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ആലയത്തെ കുറിച്ചോ, ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കുമെന്ന് ഞാൻ മോശ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ച സകല ന്യായ പ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവൻ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്ത് നിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളകയില്ല എന്ന് ദൈവം ദാവീദിനോടും എന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു. അങ്ങനെ മനസ്സേ യഹോവയ്ക്ക് യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും എരിശിലെയും നിവാസികളെയും തെറ്റുമാറാക്കി. യഹോവ മനുഷ്യരോടും അവന്റെ ജനത്തോടും സംസാരിച്ചുവെങ്കിലും അവർ ശ്രദ്ധിച്ചില്ലാകിയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനസ്സെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലേറിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ടു. അവനെ വീണ്ടും എരിശിലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനസ്സിക്ക് ബോധ്യമായി. അതിന്റെ ശേഷം അവൻ ഗിഹോന് പടിഞ്ഞാറ് താഴ്വരയിൽ മീൻമാതിലിന്റെ പ്രവേശനം വരെ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറമതിൽ ഉണ്ടാക്കുന്നത്. അവൻ അത് ഒഫേലിന് ചുറ്റും വളരെ പൊക്കത്തിൽ പണിയുകയും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സേനാധിമാരെ പാർപ്പിക്കുകയും ചെയ്തു. അവൻ യഹോയുടെ ആലയത്തിൽ നിന്ന് അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും യഹോയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും എരിശിലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. അവൻ യഹോയുടെ യാഗപീഠം നന്നാക്കി അതിന്മേൽ സമാധാന യാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ സേവിപ്പീൻ യഹൂദയോട് കൽപ്പിച്ചു. എന്നാൽ ജനം പൂജാതിരികളിൽ യാഗം കഴിച്ചു പോന്നുവെങ്കിലും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കത്രേ മനശ്ശെയുടെ മറ്റു വൃത്താന്തങ്ങളും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെ താൻ താഴ്ചയതിനു മുമ്പുള്ള അവന്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും അശോരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലവും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനശ്ശെ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പാപിച്ചു. അവനെ അവന്റെ അരമനയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം എരിശിലേമിൽ വാണു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്ത പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ മനശ്ശെ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ചു അവയെ സേവിച്ചു. തന്റെ അപ്പനായ മനശ്ശെ തന്നെ ഞാൻ യഹോവയുടെ മുമ്പാകെ താഴ്ചയതുപോലെ അവൻ തന്നെ താഴ്ചയില്ല. ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേയുള്ളൂ. അവന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു. ദേശത്തെ ജനം അവന്റെ മകനായ യെഹിയാവെ അവന്റെ പകരം രാജാവാക്കി. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം ജെറുസലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെ യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ കാംഗിയവൻ. അവർ ബാൽ വിഗ്രഹങ്ങളെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവയ്ക്കുമീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്തു പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാഗിരികളുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങൾ മേൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശെയും എഫ്രയീമിന്റെയും ശിമയോന്റെയും പട്ടണത്തിൽ നഫ്താലി വരെയും ചുറ്റിലും അവരുടെ ശിവസ്ഥലങ്ങളിൽ ചെയ്തു. അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശ്വരപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്തെല്ലാവരും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവന്റെ വാഴ്ചയും 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മശേയാവെയും യോവാഷിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽക്കാവൽക്കാരായ ലേവിയർ മനശ്ശെയോടും എഫ്രയീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമീനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്ത ദേവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യമേൽപ്പിച്ചു കൊടുത്തു. അവർ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്നവരുടെ മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുന്ന ആലയത്തിന്റെ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയതെല്ലാം ചേർപ്പ് മന്ദിക്കാൻ മരവും വാങ്ങേണ്ടതിനും യഹൂദരാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വെക്കേണ്ടതിനും ആചാരികൾക്കും പണിക്കാർക്കും തന്നെ ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. മെരിയാവ്, യഹത്ത്, ഓബദ്യാവ് എന്ന രീതിയിലും പണി നടത്തുവാൻ യഹാത്യരിൽ സജരിയാവും നെശുല്യാവും വാദ്യപ്രയോഗത്തിന്റെ സാമർഥ്യമുള്ള സകല രീതിയിലും അവരുടെ മേൽ വിചാരകന്മാരായിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽ വിചാരകന്മാരായിരുന്നു. ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും അതിൽ കാവൽക്കാരുമായിരുന്നു. അവർ യഹോയുടെ ആലയത്തിൽ തിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ കൃത്യ പുരോഹിതൻ യഹോയുടെ മോശമുഖാന്തരം കൊടുത്തനായ പ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രാജസക്കാരനായ ഷീഫാനോടും തന്റെ യഹൂദയുടെ ആലയത്തിന്റെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്ന പോലെയൊക്കെയും ചെയ്തിരിക്കുന്നു. യഹോയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തുവരുത്തു. വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ഹിൽക്കിയാവ് പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം ചെയ്യേ ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു പറഞ്ഞു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്വദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചൂറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായി ദിനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ നാം വിവിധ സ്ഥലത്താണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസ ത്യാഗത്തെ ഏറ്റു പറയുവാനും ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവനാമഹത്വത്തിനായിട്ട് കൂടുവാനും ഒക്കെ ഇടയാക്കി നമുക്ക് അവസരം ഒരുക്കി തന്ന തമ്പുരാനെ ഭക്തിയാദരോടെ നമുക്ക് സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം ഇടുകയും ഇതിന് നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ബി സി വരഗുന്ദച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് വചന ഘോഷണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ദൈവസാന്നിധ്യ ബോധം അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 122 ഗീതം പാടിപ്പുകഴ്ത്തിടാൻ ദേവദേവനെ എന്നുള്ള
പാടിപ്പുകഴ്ത്തിടാൻ ദേവദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടിപ്പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ എന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. നിത്യം പാടും ഞാൻ യേശു എന്ന നാമം.
തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന വിലവനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവിനെ നമസ്കാരം തിരിച്ചെങ്കിൽ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ പോലെ ഞങ്ങളും ഞങ്ങളോട് ക്ഷണിക്കണമേ പരിശീലേ നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ദൈവമേ ആദ്യ മാതാപിതാക്കളായ അവ്വായും മാതാവും വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ച് പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതിക്കുമെന്ന് നീ അരുളി ചെയ്തുവല്ലോ. കാലസമ്പൂർണതയിൽ പുത്രൻ നമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു ആ രക്ഷാകരമായ ജനന പെരുന്നാളിന്റെ ബഹുമാനത്തിനും ആഘോഷത്തിനും വേണ്ടി ജഡത്തിന്റെ എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞ് ഞങ്ങൾ ആചരിക്കുന്ന ഈ നോമ്പിനെ നിന്റെ ജനനത്തിൽ വിദ്വാൻമാർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചകൾ പോലെ നീ സ്വീകരിച്ച് ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും കുറിച്ച് നീ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ വരികളായ ശാശുക്കൾ അലറുന്ന സിംഹം പോലെ ഞങ്ങളുടെ ചുറ്റും ഓടി നടക്കുന്നു. സാത്താനെ നീ പുറകിൽ പോകാ എന്ന് ശാസിച്ച് അവനെ ഓടിച്ച കർത്താവേ, നിന്നിൽ കൂടി ഞങ്ങൾ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും ജയിക്കുമാറാകേണമേ. ഈ നോമ്പ് അതിനെ ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. ആഭരണങ്ങളെയും ഭക്ഷണപാനീയങ്ങളെയും ബാഹ്യമായി വർദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും കുമ്പിടുകയും വിശുദ്ധ കുമ്പസാരം നടത്തുകയും
വിശുദ്ധ കുർബാൻ അനുഭവിക്കുകയും ചെയ്യുക മാത്രമല്ല ദുർവികാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സ്ഥലഭാവങ്ങളെയും നീക്കിക്കളഞ്ഞ് സ്നേഹം വിനയം ഇന്ദ്രിയജയം മുതലായ സകലവിധ നന്മകളും ധരിച്ച് അകമേയും പുറമേയും നിന്റെ ഇഷ്ടപ്രകാരം സന്തോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് നീ കൽപ്പിച്ചു. അത് അപ്രകാരം കർത്താവേ നിന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന നിന്റെ കയ്യിലെ ആയുധം ആയുധമായി ജീവിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഹൃദയമാകുന്ന ബേദലഹേമിൽ നീ വസിച്ച് ഞങ്ങളെ ദൈനംദിനം വഴി നടത്തുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരസ്പരം സഹായിക്കും. സ്തുതി സ്തോത്രം ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും നിനക്കരെ ചെയ്യുമാറാകണമേ. ആമീൻ.
പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി അനുഗ്രഹമായ ഈ ബുധനാഴ്ച ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കി കൂടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചുരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ എൽതം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ ബേത്ലഹേമിൽ ഇറങ്ങി അവതരിച്ച കർത്താവിന്റെ ചൈതന്യം ഈ കൂട്ടായ്മയിൽ കൂടി നമ്മളിലൊക്കെ വ്യാപരിക്കുവാനും ഇത് സംബന്ധിക്കുന്നവർക്കും സംബന്ധിക്കാതെ പോയവർക്കും ഒക്കെ ആ ഒരു ചൈതന്യവും നിറവും വ്യാപരിക്കാൻ ഇടയായി തീരണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ തകർന്നു പോകാതെ ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ ഉത്തരവരുടെ സ്വർഗത്തിലെ അപ്പൻ ആ ഒരു പിതാവിന്റെ സാന്നിധ്യം അല്ലെന്നെ കേൾക്കുന്ന ഒരു അപ്പന്റെ തിരിച്ചറിവ് ഈ ലോകത്തിൽ മുന്നോട്ട് ചുവട് വെക്കുവാൻ പതറാതെ ചുവട് വെക്കുവാൻ ഇടയായി തീരണമേ എന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനിയും എത്രയധികം താമസിക്കാതെ നമ്മൾ കർത്താവിന്റെ തിരുജന പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ശുശ്രൂഷയ്ക്ക് പങ്കാളികളാകുകയാണ്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ആയിട്ടോടി വരുന്ന ഒരിക്കൽ കൂടി ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനൊക്കെ ദൈവം നമുക്ക് അവസരവും ആരോഗ്യവും തന്നു. ദൈവമേ, അവിടുത്തെ തിരുജനത്തിൽ ഒരിക്കൽ കൂടി ഈ ലോകത്തിൽ ജീവനോടുന്ന പങ്കാളികളാകാൻ ഞങ്ങൾക്ക് സാധ്യത എന്ന അങ്ങയുടെ കൃതിക്ക് സ്തുതി എന്ന് പറയത്തക്ക വണ്ണം ഈ ദിനങ്ങളിൽ നമ്മളെ തന്നെ താഴ്മയായി സമർപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യാം. ഈ ഒരാഴ്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടാം തീയതി പരിശുദ്ധ മർത്തോമാസ്ലിഹായുടെ, അതായത് ഇന്ന് പരിശുദ്ധ മർത്തോമാസ്ലിഹ വൃന്ദവേറ്റ ആ വലിയ ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കുന്തമേറ്റ് 18-ാം തീയതി 21-ാം തീയതി അദ്ദേഹം രക്തസാക്ഷിയെ മരണം പ്രാപിക്കുകയും ചെയ്തു. ഭർത്തവാസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവിസ്മരണീയമായ ഒരു നാമമാണ് പഠിച്ചത് ഭർത്തവാസ്ലീഹ. ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയാനുള്ള അറിയുന്ന വിശ്വാസികൾ എന്ന് ധൈര്യത്തോട് പറയാനിടയായത് ഒന്നുപക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായി ഈ പ്രാർത്ഥന കൂട്ടമായി ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് നടത്താൻ ഇടയായതിന്റെ ഒക്കെ കാരണം കർത്തൃശിഷ്യനായ ആ മഹാപരിശുദ്ധൻ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വരികയും ഏറ്റവും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സാക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തിന്റെ വിത്ത് പടർത്തിയത് കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ മഹാപരിശുദ്ധനോട് ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തില് ദൈവം കഴിഞ്ഞാൽ ഒരു ആത്മീയ പിതാവിന്റെ സ്ഥാനത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും ഒന്നാമത്തെ ആള് പരിശുദ്ധ മർത്തോമാസ്ലിഹയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഇന്ന് ഭാരതം നമ്മുടെ സഭ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന് ഭാരതത്തിൽ ഭർത്തൃ നിയോഗപ്രകാരം കടന്നു വന്ന് സുവിശേഷത്തിന്റെ വിത്ത് പാകിയ മർത്തോമാസ്ലിഹയുടെ പേര് വേരോടെ വിഴുതു കളഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ സുവിശേഷം കുഴിച്ച ആളുകളുടെ പേര് സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു ഒരു ശ്രമം നടക്കുന്നതിനോടുള്ള ഒരു ചെറുതുനിൽപ്പാണ് ഇന്ന് ഒരുപക്ഷെ മലങ്കര സഭ നടത്തുന്ന ഏറ്റവും വലിയ യുദ്ധമാണ്. സ്വത്തിനും തർക്കത്തിനും ഒക്കെ പലരും തെറ്റിദ്ധാരണ പരത്തിയെങ്കിലും ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കാരണം ദൈവം മർത്തോമാസ്ലിഹയെ ഭാരത മണ്ണിൽ അയച്ചിട്ട് ആ യാഥാർത്ഥ്യം തുടച്ചു നീക്കാൻ ആര് വിചാരിച്ചാലും അത് നടക്കുകയല്ല. അത് നമ്മൾ ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അപ്പനെ ജനിപ്പിക്കുന്ന ആള് പിതാവാണ്, അപ്പനാണ്. അപ്പനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അപ്പനെ നിഷേധിച്ചുകൊണ്ടുള്ളൊരു വിശ്വാസം എത്രമാത്രം പൂജിതമാകുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മഹാപരിശുദ്ധനെ നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭാരത മണ്ണിൽ വന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ സുവിശേഷത്തിന് ഒരിക്കലും വിത്തുപാകാൻ യോജ്യമല്ലാത്ത മണ്ണിൽ വന്നുകൊണ്ട് അവിടെ വിത്തുപാകി ക്രിസ്തുവിനെ സുവിശേഷിച്ച ആ മഹാപരിശുദ്ധനെ നമ്മൾ എന്നും ഓർക്കുകയും ആ പിതാവിന്റെ മതിസ്ഥലത്തെ പ്രാപിക്കുകയും ആ പിതാവ് പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളുടെ പിന്നടികളെ പിന്തുടരുവാൻ അനുഷ്ഠാനം ചെയ്യുവാൻ നമുക്കൊക്കെ ഇടയാകണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ അത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ തളർന്നു വീഴാതെ തകർന്നു പോകാതെ ആ വിശ്വാസത്തിന്റെ അനുഭാവികളായി മുന്നോട്ട് പോകുവാൻ നമ്മളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആ മഹാപരിശുദ്ധന്റെ ഓർമ്മയിലെ നമുക്ക് അനുസ്മരിക്കുകയും ചെയ്യാം. എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് മർത്തോമാസിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനം ഇതാണ്. അദ്ദേഹം രക്തസാക്ഷിത്വ പ്രാപിച്ച ദിവസമാണ് 18-19-21 പക്ഷെ പലപ്പോഴും മർത്തോമാസിലേഖയുടെ ഓർമ്മകൾ നടത്തപ്പെടുന്നില്ല പലയിടത്തും എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള വൈദിക അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ കൂടുതൽ ശുഷ്കാന്തിയോടെ ചിന്തിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആ മഹാപരിശുദ്ധന്റെ ദൈവമാതാവിന്റെ പെരുന്നാൾ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷമായി നടത്തപ്പെടേണ്ട ഓർമ്മ മർത്തോമാസിലേഖയുടെ സാധാരണ മനുഷ്യൻ ഞാൻ ക്രിസ്മസോ അല്ലെങ്കിൽ ഏത് ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട പെരുന്നാളല്ല, സാധാരണ പെരുന്നാൾ അത്ര പ്രാധാന്യത്തോടെ നടത്തപ്പെടാം. പക്ഷെ അത് അത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് ഒരു ഖേദത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ആ മഹാപരിശുദ്ധന്റെ മാർത്തുള്ള കോട്ടയായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ 20-ാം തീയതി മറ്റന്നാളില് മാർ ഇഗ്നാസിയോസ് ലൂറോണോയുടെ ഓർമ്മയാണ്, സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്സ്. അദ്ദേഹവും നമുക്കറിയാം ക്രിസ്തു കൈലേന്തി സ്നേഹിച്ച ഒരു ശിശു എന്ന് പാരമ്പര്യം രേഖപ്പെടുന്നത് മാർ ഇഗ്നാസിയോസിനെയാണ്. തീർച്ചയായിട്ടും മഹാപരിശുദ്ധനായ പിതാവാണ് മാർ ഇഗ്നാസിയോസ്, ഈ കിടത്ത മാർ ഇഗ്നാസിയോസ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തക്കവണ്ണം വടിയില്ലാതെ ആ വിശ്വാസം ലോകമുമ്പാകെ പ്രകടിപ്പിച്ച മഹാപരിശുദ്ധനാണ് മാർ ഇഗ്നാസിയോസ്. ഇന്ന് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പള്ളികൾ ഒരുപാടുണ്ട്. ഞാനായിരിക്കും എടവപ്പള്ളി സെന്റ് ഇഗ്നേഷ്യസ് നാമത്തിൽ അതിന്റെ വഴി അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം. ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥതയും ഈ സഭകൾക്കൊക്കെയും കാവലും കോട്ടയും ആകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഹാൻജോസ് ഭജനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമൊന്നുമില്ല. അച്ഛന് ഈ ശുശ്രൂഷയില് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പല സമയങ്ങളിൽ അച്ഛനെ വിളിക്കുമ്പോഴും അച്ഛൻ വാസ്തവത്തിൽ ജോലി ചെയ്ത് രാവിലെ വന്ന് ഉറങ്ങുന്ന സമയമാണ്. പലപ്പോഴും അച്ഛനെ ഒരു മടിയും കൂടാതെ ആ ഉറങ്ങുന്ന സമയത്താണെ പോലും അച്ഛനെ കൃത്യസമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ ഇന്നലെ അത്യാവശ്യമായിട്ട് അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛൻ സംബന്ധിക്കുകയും പിന്നെ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ചിക്കാഗോ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ അധികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. ഭദ്രാസനത്തിന്റെ തന്നെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കതയോടുകൂടി ശുശ്രൂഷിക്കുന്ന ഒരു മാതൃകാപരമായി ഞങ്ങൾ കാണുന്ന ഒരു സ്നേഹമുള്ള വൈദികനാണ് പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ. നിങ്ങൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആരംഭിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ സുവിശേഷത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
117-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ ലോകത്തിലേക ആശ്രയം നേശു മാത്രം എന്നുള്ളത്.
ലോകത്തിലേക ആശ്രയം എന്നേച്ചു മാത്രം ും വാട്ടിപ്പാടും
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, വളരെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ഈ വചന ശുശ്രൂഷ നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇന്നലെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ചുരുക്കമായിട്ട് ലഭിച്ച സമയത്തിനുള്ളിൽ ചെറിയ സന്ദേശം നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അമിതബലത്തിലും പരിശുദ്ധ ദൈവനാമത്തിലും ശരണപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലെ പ്രഭാതത്തിൽ നാം തലകുനിച്ചിരിക്കുകയാണല്ലോ. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വികാരം ഭയത്തിന്റെ ഒരു വികാരമാണ്. ഭയത്തിന്റെ ചിന്തകൾ നമ്മളെ ധാരാളമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ദിവസവും നാം കേൾക്കുന്ന വാർത്തകളും കാണുന്ന കേൾക്കുന്ന അനുഭവങ്ങളും എല്ലാം നമ്മുടെ ചെവിയിലെത്തുന്ന സകലമായ കാര്യങ്ങളും അതിഭയങ്കരമായിട്ടുള്ള ഒരു ഭീരുത്വത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോകമെമ്പാടും നടമാടുന്ന എല്ലാ സംഭവങ്ങളും ലോകം ഒരു വിനാശകരമായ അവസ്ഥയിലേക്ക്, നാശത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അന്ത്യഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത നമ്മളെ ധാരാളമായിട്ട് ഭരിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തില്, സഭാ ജീവിതത്തില്, ആത്മീയ ജീവിതത്തില്, ഇടവതലത്തില്, സഭാതലത്തിലൊക്കെ ഈ ഒരു ഭയം പല രീതിയിലും നമ്മളെ മുറുകെ പിടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തിരുപ്പിറവിയുടെ വലിയ പെരുന്നാളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മാർത്താമാ സ്ലീഹായുടെ വലിയ പെരുന്നാളും നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ദിവസങ്ങളാണല്ലോ. എനിക്കിന്ന് നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിനെ കുറിച്ചാണ്. നമുക്ക് ധൈര്യം നൽകുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, ഏതൊരു കാര്യം ചെയ്യുവാനും നമ്മളെ ബലവത്താക്കുന്ന, നമ്മളുടെ കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവമക്കളുടെ മുമ്പിൽ പോകുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനെ കുറിച്ച് നമുക്കൊരു തികഞ്ഞ അറിവും ബോധവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെ ലഘൂകരിക്കുവാനും നമുക്ക് സന്തോഷവും സമാധാനം കണ്ടെത്തുവാനും കഴിയും. ഞാൻ പെട്ടെന്ന് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് വരട്ടെ. നാം ഒന്നിച്ചിന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വചനം പുറപ്പാട് പുസ്തകം 23:20 എക്സോഡസ് ചാപ്റ്റർ 23:20. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനിലുണ്ട്. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പാകെ നമ്മുടെ കൂടെയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. എപ്പോഴും നാം അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കാണുന്നത് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ഒരു വഴിയാത്രയിലാണ് നമ്മൾ, ഒരു പ്രയാണത്തിലാണ് നമ്മൾ, ഒരു നിത്യമായ യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അനേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുക. സന്തോഷത്തിന്റെ ഉണ്ട്, സമാധാനത്തിന്റെ ഉണ്ട്, അസമാധാനത്വത്തിന്റെ ഉണ്ട്, തീർത്ഥത്വത്തിന്റെ ഉണ്ട്, ആകുലതയുടെ ഉണ്ട്, ആശങ്കയുടെ ഒക്കെ ഉണ്ട്. ഒത്തിരി ഒത്തിരി കാരണങ്ങൾ, ഒത്തിരി ഒത്തിരി മുഖാന്തരങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ നമുക്കുണ്ട്. അപ്പൊ നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ പരിപൂർണമായിട്ട് സന്തോഷം നമുക്കില്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, ആത്മീയ പോരാട്ടമുണ്ട്, ജടിക പോരാട്ടങ്ങളുണ്ട്, ഏറ്റുമുട്ടലുകളുണ്ട്, നഷ്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്, മരണമുണ്ട്, വ്യാധികളുണ്ട്, രോഗമുണ്ട്, രോഗശയ്യമുണ്ട്. ഇതെല്ലാം കൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ പ്രയാണം കടന്നു പോകുന്നത്. പക്ഷേ എവിടെയൊക്കെ നമ്മൾ തളർന്നു പോകാം, നമുക്ക് ആരുമില്ല എന്നും നമ്മളെ താങ്ങാൻ കരങ്ങളില്ല എന്നും ഒക്കെ ചിന്തിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ തോറ്റ് പുറകിലേക്ക് പിന്മാറുവാനായിട്ട് ആഗ്രഹിച്ചേക്കാം. അടുത്ത കാലത്ത് ഒരു മാരകമായിട്ടുള്ള രോഗം ബാധിച്ച ഒരു വ്യക്തി തുടർച്ചയായിട്ടുള്ള ചികിത്സയിലാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ചികിത്സയിൽ അദ്ദേഹത്തിന് ചിലപ്പം വിടുതൽ കിട്ടും, ചിലപ്പം വളരെയധികം കഷ്ടപ്പാടുകൾ വരും, രോഗം വീണ്ടും വരും. അങ്ങനെ വന്ന വ്യക്തി ഒരു പട്ടക്കാരനോട് പറയുന്നു, അച്ഛാ എനിക്ക് ചിലപ്പോഴൊക്കെ മരിക്കാനായിട്ടാണ് ആഗ്രഹം, ഞാൻ ഇടയ്ക്കൊക്കെ മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ വേറൊരു മനുഷ്യൻ, ഒരു ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ഇതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടി അച്ഛൻ, ആ മനുഷ്യനും ഇതുപോലെയുള്ള രോഗാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ചികിത്സയുണ്ട്, രോഗമുണ്ട്, രോഗാവസ്ഥയുണ്ട്, നൊമ്പരമുണ്ട്, വേദന എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ അച്ഛൻ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പറയാണ്, എനിക്ക് മരണകരമായിട്ടുള്ള രോഗവും ഈ വേദനയും എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ദൈവ പൈതല്, ദൈവത്തിൽ ശരണപ്പെടുന്ന പറയുന്ന ഒരു വ്യക്തി രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വേദനയിൽ മരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവിശ്വാസി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്തിമാർഗത്തിലോ വിശ്വാസത്തിലോ ഇല്ലാത്ത മറ്റൊരു വ്യക്തി പറയുന്നു, എനിക്ക് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. നമ്മളെ ജീവിക്കുവാനായിട്ട് ആഗ്രഹം നമുക്ക് നൽകുന്നത്, നമ്മളെ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, മുമ്പിലോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. എന്റെ കൂടെ എന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എന്നെ താങ്ങുന്ന രണ്ട് കരങ്ങളുണ്ട്, ആണിപ്പഴുതുള്ള കരങ്ങളുണ്ട് എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മുമ്പിലോട്ട് നീങ്ങുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഇവിടെ യഹോവയായിരിക്കുന്ന ദൈവം മരുഭൂമിയിലായിരിക്കുന്ന ജനത്തിനോട് മോശ മുഖാന്തരമായിട്ട് പറയുകയാണ്, ഇതാ വഴികൾ നിന്നെ കാക്കേണ്ടതിന്. ഈ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് എല്ലാ ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയുവാനായിട്ട് പറ്റും. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. യഹോവയായിരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ്, ലക്ഷക്കണക്കിന് വരുന്ന ജനം ഒരു വഴിയിലല്ലാതെ മരുഭൂമിയിലൂടെ ചിതറി നടക്കുകയാണ്. ഏതാണ്ട് 10-25 ലക്ഷത്തോളം വരുന്ന ജനം അവരുടെ എല്ലാ സാമഗ്രികളുമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം പറയാണ്, നീ എവിടെ എത്തിക്കാണുവാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നെ എത്തിക്കുവാൻ തക്കവണ്ണം, അവിടെ നിന്നെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്റെ മുമ്പിൽ ഒരു ദൂതനെ അയക്കുന്നു എന്ന് പറയുകയാണ്. നിന്റെ മുമ്പിൽ ഒരു ദൂതനുണ്ട്, നിന്റെ ചുറ്റിനും ദൂതന്മാരുണ്ട്, നിന്റെ പിന്നിൽ ദൂതനുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വലിയ ജാതിക്ക്, ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനതയ്ക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ നയിക്കുവാൻ, അവരുടെ മുമ്പിൽ എത്ര വലിയ ശത്രുക്കൾ ആഞ്ഞടിച്ചു വന്നാലും എത്ര വലിയ ആയുധപാണികളായിട്ടുള്ള സൈന്യം അവിടെ നേരെ നിരന്നാലും അവർക്ക് വേണ്ടി പൊരുതുവാൻ, അവരെ വഴിയാത്രയിൽ നയിക്കുവാൻ തക്കവണ്ണം ഒരു ദൂതനെ കർത്താവ് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. എന്റെ മുമ്പിൽ, എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, എന്റെ മക്കളുടെ മുമ്പിൽ, എന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ എല്ലാം എന്റെ കർത്താവ്, അവനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, അവനെ ഞാൻ സേവിക്കുന്നെന്നുള്ളത് കൊണ്ട്, അവനെ ഞാൻ മറക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അവൻ എനിക്ക് വേണ്ടി ഒരു ദൂതനെ എന്റെ മുമ്പിൽ അയച്ചിട്ടുണ്ട് എന്ന് നാം വിശ്വസിച്ച് തിരിച്ചറിയണം. ഇവിടെ നമ്മുടെ മുമ്പാട്ട് ഗോഡ് ഹു ഗോസ് ബിഫോർ യു, നമ്മുടെ മുമ്പിൽ സൈന്യങ്ങളുടെ യഹോവയുണ്ട്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മളെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എവിടെ എത്തിച്ചേരണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിയമം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സിം കാർഡ് ദൈവം വെച്ചിട്ടുണ്ട്. ആ സിം കാർഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ, മാമോദിശ എന്ന കൂതാശയിലൂടെ ദൈവമക്കളായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ സിം കാർഡ് ആക്ടിവേറ്റ് ആയി. പിന്നീട് അത് കർത്താവിന്റെ റഡാറിൽ നിന്ന് നമ്മൾ ഒരിക്കലും മായ്ക്കപ്പെടുന്നില്ല, നമ്മൾ ഒരിക്കലും മറവായിരിക്കുന്നില്ല. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും തമ്പുരാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ പോകുന്നതും ഞാൻ വരുന്നതും ഞാൻ കിടക്കുന്നതും എന്റെ അധ്വാനവും എന്റെ എന്റെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളും എന്റെ ദൈവം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്റെ ശരീരത്തിന്റെ ഊഷ്മാവ്, എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകള്, എന്റെ കരൾ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എന്റെ കോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇന്ന് തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മുടെ കർത്താവ് കണ്ടറിയുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു റഡാറുണ്ട്. ആ റഡാറിൽ നിന്ന് നമ്മൾ അന്യമായിട്ട് പോകുന്നില്ല, മറഞ്ഞിരിക്കുന്നില്ല. നമ്മളെ കാക്കേണ്ടതിനായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ദൈവം നമ്പരാൻ അറിയാം നമ്മൾ എവിടെയാണ് കൊണ്ട് എത്തിക്കേണ്ടതെന്ന്. അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു ദൂതനെ നമ്മുടെ കർത്താവ് വെച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെട്ടേക്കാം. അവര് ദൂരയാത്രയിലായിരിക്കാം, ദൂര സ്ഥലത്തായിരിക്കാം, അവർക്ക് പ്രിയപ്പെട്ടവർ അവിടെ കാണുകയില്ല, അവരെ സഹായിക്കാനായിട്ട് ആരും കാണുകയില്ല എന്ന് നാം ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ നീ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനോ അമ്മയാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെവിടെ വസിക്കുന്നുവോ, എവിടെ യാത്ര ചെയ്യുന്നുവോ, എവിടെ പഠിക്കുന്നുവോ, അവർ എവിടെയായിരുന്നാലും അവരുടെ ചുറ്റും അവർക്ക് മുമ്പായിട്ട് തമ്പുരാൻ ഒരു ദൂതനെ വെട്ടിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എല്ലാം നന്നായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ മുമ്പിൽ മരണം വന്നാലും രോഗക്കടക്ക് വന്നാലും തളർച്ച വന്നാലും നൊമ്പരം വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും നമ്മളെ കൈത്താങ്ങുവാനായിട്ട് ഒരു ദൂതനെ അയച്ച ദൈവത്തിന് നാം ഹൃദയം നിറഞ്ഞ സ്തോത്രം ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. ഇവിടെ പറയുകയാണ്, പുറപാട് പുസ്തകം 3:12 ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ മോശയോട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ മോശ പറയുന്നു, ഞാൻ വിൽക്കനല്ലയോ, ഇത്ര വലിയ ജനത്തിനെ ഞാൻ എങ്ങനെ നയിക്കും, ഇത്ര വലിയ ശക്തനായിരിക്കുന്ന ചക്രവർത്തിയായിരിക്കുന്ന ഫറവോന്റെ അടുക്കൽ ചെന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ അതിന് കർത്താവ് നൽകുന്ന ഒരു മറുപടിയുണ്ട്. അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അറിയിച്ചു ചെയ്യുന്നു. നിനക്കൊരു വാഗ്ദാനം, നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുമെന്നുള്ളതിന് ഒരു അടയാളം കൂടെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. ഇവിടെ മോശയോട് പറയാണ്, നിനക്കൊരു വലിയ ഉത്തരവാദിത്വം ഞാൻ നിനക്ക് തരുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വലിയ ജനത്തെ നീ തിരിച്ചു വരുമ്പോൾ, മിസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ, ഇപ്പോൾ നീ നിൽക്കുന്ന ഈ പർവ്വതത്തിൽ, യഹോവയുടെ പർവ്വതമായിരിക്കുന്ന ഈ ഹോരേബ് പർവ്വതത്തിൽ നീ ദൈവത്തെ ആരാധിക്കും, നീ ഇവിടെ കയറി വരും. നീ ജീവനുള്ളവനായ ഈ പർവ്വതത്തിൽ, എന്റെ പർവ്വതത്തിൽ നീ കയറി വന്ന് നീ ആരാധിക്കുമെന്ന് ദൈവം ഒരു അടയാളമായിട്ട് മോശയോട് പറയുകയാണ്. ഇത്ര വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുവെന്ന് മാത്രമല്ല, വാഗ്ദാനം നിവർത്തികൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരു അടയാളം കൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നാം ഒരുങ്ങുകയാണ്. എന്ത് നടക്കുമെന്ന് നിശ്ചയമില്ല, എങ്ങനെയായിത്തീരുമെന്ന് നിശ്ചയമില്ല, ഉറങ്ങുന്നവനാർ എഴുന്നേൽക്കുമെന്ന് നിശ്ചയമില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാണണം കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സംഖ്യാപുസ്തകം 14:14 ദേശമൊറ്റ നോക്കുവാൻ തക്കവണ്ണം 12 അയച്ചു. അത് നമ്മൾ കാണുന്നുണ്ട്, 10 തിരിച്ചു വന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞു. അവര് ജനഭയക്കോണം, ജനത്തിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവര് വന്ന് മറുപടി പറയുകയാണ് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് യോശുവയും കാലേബും മാത്രം തിരിച്ചു വന്നിട്ട് അവര് വളരെ പോസിറ്റീവായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി അവർ മറുപടി നൽകുകയാണ്. അവിടെ പറയുന്നു, അപ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയായിരിക്കുന്ന നീ ഈ ജനത്തിന്റെ മധ്യമുണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായി നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം അവർ ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മേഘം നമ്മുടെ മീതെ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവിന്റെ സാന്നിധ്യമായ, കർത്താവായിരിക്കുന്ന ദൈവമായിരിക്കുന്ന ഒരു മേഘം നമ്മുടെ മുമ്പിൽ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അത് കാണുന്ന ജനം തീർച്ചയായിട്ടും എത്ര ശക്തനായിരിക്കുന്ന ശത്രുവായിക്കൊള്ളട്ടെ, എത്ര ഭയാനകമായിട്ടുള്ള അനുഭവമായിക്കൊള്ളട്ടെ, നിന്റെ ചുറ്റും നിന്റെ ചുറ്റുമായിട്ടൊരു മേഘമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവന് ഭയമുണ്ടാകും. തീർച്ചയായിട്ടും നിന്നെ തൊടുവാനായിട്ട് വരികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മേഘം ദൈവത്തിന്റെ മേഘമാണ്. ഇറ്റ് ഈസ് ദി ക്ലൗഡ് ഓഫ് ഗോഡ്, ദി ഷെക്കിന ഓഫ് ഗോഡ്. ആരാധനയുടെ മധ്യത്തിൽ നമുക്കറിയാം, കൂടാരത്തിലേക്ക്, സമാഗമന കൂടാരത്തിലേക്ക് മേഘമിറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു മേഘമിറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്ത പിന്നെ എന്തായിരിക്കണമെന്ന് നാം തിരിച്ചറിയണം. നമ്മൾ മേഘത്തെയാണ് കാണുന്നത്. ആരാധിക്കുന്ന സ്ഥലത്ത് മേഘമിറങ്ങി വന്നാൽ നമ്മൾ അവിടെ നിൽക്കുന്ന വൈദികനെയല്ല കാണുന്നത്, ശുശ്രൂഷക്കാരനെയല്ല കാണുന്നത്. മേഘം സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നപ്പോൾ ജനമാരും മോശയെ കണ്ടില്ല, അഹറോനെ കണ്ടില്ല, ലേവിയ ഗോത്രത്തിലുള്ള ഒരുവനെയും കണ്ടില്ല. ജനം പിന്നെ കാണുന്നത് മേഘത്തിനെ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലെറ്റ് ദ ക്ലൗഡ് ഓഫ് ഗോഡ് റാപ്പ് അറൌണ്ട് അസ്. ദൈവത്തിന്റെ ആ ഒരു വലിയ മേഘം നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. ഇവിടെ നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മളെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവ സാന്നിധ്യമാണ് നമ്മളവിടെ കൂടെയുള്ളത്. നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ ഫറവോന്റെ സൈന്യം വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14:19 നമ്മൾ കാണുന്നുണ്ട്, അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി, അവസ്ഥാന്തരങ്ങൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം ചലിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാ. ദൈവം നമുക്ക് രൂപം തന്ന്, ആകൃതി തന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളെ മെനഞ്ഞുണ്ടാക്കി ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമുക്ക് ഒരു ദൂതനെ കൂടെ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അതാണ് യോശുവോട് പറയുന്നുണ്ട്, നിന്റെ ജീവകാലത്തൊക്കെയും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് യോശുവയോട് യഹോവയായിരിക്കുന്ന ദൈവം പറയുകയാണ്. എത്ര വലിയൊരു വാഗ്ദാനമാണ് കൊടുക്കുന്നത്, നിന്റെ ജീവകാലത്തൊക്കെയും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഇവിടെ ഫറവോന്റെ സൈന്യം ഈ ജനത്തിന്റെ നേരെ ആഞ്ഞടിച്ചു വരുമ്പോൾ മുമ്പിൽ പോയിരുന്ന ദൂതനെ യഹോവയായിരിക്കുന്ന ദൈവം പിന്നിലേക്കാക്കി നിൽക്കുകയാണ്. അവിടെ ഒരു അകൽച്ചയുണ്ടാക്കി, ഈ സൈന്യത്തിന് ഒരു കാരണവശാലും ജനത്തിനോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ മേഘസ്തംഭം വന്നു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് പ്രകാശവും സ്തംഭവും ലഭിച്ചുവെങ്കിൽ ഫറവോന്റെ സൈന്യത്തിന് നമ്മൾ കാണുന്നത് ഇരുട്ടും അന്ധകാരവും ഭീതിയുമാണ് അവർക്കുണ്ടായത്. ഇങ്ങനെ നമ്മുടെ ശത്രുക്കൾക്ക് ഭീതിയും അന്ധകാരവും നൽകുകയും നമുക്ക് വെളിച്ചവും സ്തംഭവുമായിട്ട് നൽകുന്ന ഒരു ദൂതം നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പുതിയ വർഷത്തിലേക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, പ്രത്യാശയോടെ, ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. ജീവിതത്തിൽ ഭയാനകമായിട്ടുള്ള അനേകം അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നു പോയെന്ന് വരാം, നമ്മൾ ഭയപ്പെട്ടു എന്ന് വരാം. എന്നാൽ അവിടെയൊക്കെയും തളർന്നു പോകാതെ മുമ്പിലോട്ട് പോകുവാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവസ്ഥാനിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാധിക്കുവാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവസ്ഥാനിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവസ്ഥാനിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ യെശയ്യാ പ്രവചനത്തിന്റെ 43 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതിന്റെ 1 വാക്യം മുതൽ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോവുകയുമില്ല. താഴോട്ട് വായിക്കുന്ന 4 വാക്യം, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് ദൈവം തന്റെ ജനത്തിന്, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ദൈവം നൽകുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ട്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, എന്റെ പേര് എന്റെ ദൈവത്തിനറിയാം, എന്റെ പേര് എന്റെ ദൈവത്തിനറിയാം, അവൻ പേരില്ലാതെ എന്നെ ഒരിക്കലും വിളിക്കുന്നില്ല. യഹോവയായ ദൈവം ഇന്ന് നിന്റെ പേർ ചൊല്ലി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവസ്ഥാനത്തെ അനുഭവിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകുവാനായിട്ട് നമുക്കിടയാകട്ടെ. കാരണം നീ എനിക്ക് വിലയേറിയ മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന് ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഏതവസ്ഥയിൽ കൂടി പോയാലും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ കാക്കേണ്ടതിന്, ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരേണ്ടതിന് ഒരു ദൂതം നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയാകട്ടെ. സഭയായി, കൂട്ടായ്മയായി, ദൈവമക്കളായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ദിനങ്ങളെ സന്തോഷപൂർവ്വം പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപൂർണമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ പുതു തിരുപ്പിറവിയുടെ എല്ലാ അനുഭവങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യപൂർണമായ കൃപ നിറഞ്ഞ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്മിൽ നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
കർത്താവിൽ അനുഗ്രഹിത വിശ്വാസികളെ, 2019 അവസാന ഭാഗം, 2020 തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങൾ, ഒരു നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ നടന്നെടുക്കുന്ന കാലയളവ്, ഇന്ത്യക്ക് അനുഗ്രഹീതമായ സുവിശേഷ വേല ചെയ്ത് നമ്മളൊക്കെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ പ്രധാന മുഖാന്തരമായ വിശുദ്ധനായ തോമസ് ലീഹായുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു പെരുന്നാളിന്റെ ദിവസങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ദിവസം, ഇതെല്ലാം ചേർത്ത് ആമുഖത്തിലും പ്രധാന സന്ദേശം നൽകിയ പ്രിയങ്കരനായ ആം ജോസഫ് അച്ഛനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുറപ്പാട് ലേഖ്യ സംഖ്യ ആവർത്തനം, ഈ പുസ്തകം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. അതിൽ ആദ്യ രണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നത് കൂടുതൽ ഹൃദ്യമാണ്, കാരണം ഏത് വായനക്കാരനും അത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയാണ്. എന്നാൽ സംഖ്യ ലേഖ്യ ആവർത്തന പുസ്തകം അതത്ര എളുപ്പം ഗ്രഹിക്കുവാൻ സാധ്യമല്ലാത്തതാണെങ്കിൽ ഇന്ന് നമുക്കായി നൽകപ്പെട്ട സന്ദേശത്തിലൂടെ പുറപ്പാട് പുസ്തകം 23:20 ആസ്പദമാക്കി ഇന്ന് ദൈവം നിയോഗിച്ച പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ദൈവസാന്നിധ്യ ബോധം തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും വിസ്മരിക്കുന്ന മനുഷ്യനെ അവനവന്റെ ജീവിതത്തിന്റെ മാർഗദർശിയായി ഒരു ദൈവസാന്നിധ്യ ബോധം നൽകുവാൻ ഒരു ദൂതൻ, ഒരു ദൈവദൂതൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഉത്കണ്ഠകളെ കുറയ്ക്കുമെന്നും സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം ലഭിക്കുമെന്നും വീണ്ടും വീണ്ടും ജീവിക്കുവാനുള്ള പ്രേരണ നമുക്കതിലൂടെ ലഭിക്കുമെന്നൊക്കെയാണ് പ്രിയപ്പെട്ട അച്ഛൻ വളരെ വ്യക്തമായി നമ്മളോട് ഉദ്ബോധനം നൽകിയത്. കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം ഉപയോഗിച്ചൊരു മുഖാന്തരമാണ് സ്വപ്നവും ദർശനവും. അതിനുപയോഗിക്കപ്പെട്ട വ്യക്തികളെയാണ് പലപ്പോഴും മാലാഖമാരെന്നോ ദൂതന്മാരെന്നോ വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. മാലാഖമാരെ കുറിച്ചും ദൂതന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അവരെ കുറിച്ച് പറയുന്നത് They are the benevolent celestial beings, intermediary between God and human being, and they are giving protection and guidance to every human being. ഇതാണ് ചുരുക്കമായിട്ട് മാലാഖമാരെ അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ച് വേദപുസ്തക ചിന്തയിൽ ശിലാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യ. അങ്ങനെയെങ്കിൽ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും ധാരാളം പ്രാവശ്യം ഈ ദൂതന്മാരുടെ സേവനം കാലഘട്ടത്തിന്റെ വിളികളെ, നന്മകളെ വിളിച്ചറിയിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി വേദപുസ്തകത്തിൽ കാണുന്ന വെളിപാട് പുസ്തകം തുടങ്ങുമ്പോഴും ഇങ്ങനെ ഇത് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അപ്പൊ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ മുഴുവനും ദൈവം സംസാരിക്കുവാൻ ഉപയോഗിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസായിട്ടാണ് ഈ ദൂതന്മാരെയും മാലാഖമാരെയും വേദപുസ്തകം ചിത്രീകരിക്കുന്നതെങ്കിൽ തലമുറകളിലൂടെ ഇന്നും അപ്രകാരം ഒരു ദൈവ സാന്നിധ്യം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തിയും ബോധ്യപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളിലൂടെ പ്രകടിപ്പിച്ച് നമുക്കായിട്ട് നൽകിയത്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിലേക്ക് കയറുമ്പോൾ അതിന്റെ 40 അധ്യായങ്ങളുണ്ടെന്ന് നമുക്കറിയാം. 19 അധ്യായം ആരംഭിച്ചുമ്പോഴാണ് സീനായ് മലയിലേക്ക് കടന്നു ചെന്ന ദൈവ നിയോഗപ്രകാരം നിർദ്ദേശപ്രകാരം കടന്നു ചെന്ന മോശയ്ക്ക് ന്യായപ്രമാണം അല്ലെങ്കിൽ തന്റെ ജീവിതം ഇസ്രായേൽ മക്കളുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നുള്ള നിയമാനുസൃതമായ ഉടമ്പടികളെ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിൽ പറയുന്നത് ദൈവത്തിന്റെ സമ്പത്തായ ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരോഹിത വർഗമാണെന്നും അവർ വിശുദ്ധ ജനമാണെന്നും കൃത്യമായിട്ട് 19 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ പറയുന്നുണ്ട്. ആ വിശുദ്ധിയിലേക്കും നിത്യ പൗരോഹിത്യ പദവിയും കാത്തു സൂക്ഷിക്കുവാനും ഇസ്രായേൽ മക്കൾ ഇന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം. ആ കൂട്ടത്തിലാണ് 23 അധ്യായം 20 വാക്യത്തിൽ പ്രകാരം ഒരു കാര്യം കൂടി പ്രതിപാദിച്ച വിഷയം കൂടെ നമ്മൾ ഇന്ന് കേട്ടത്. അത് ദൈവ സാന്നിധ്യ ബോധം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഉള്ള ഒരു വഴി വഴി ഒരു മുഖാന്തരമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. നിന്നെ കാക്കേണ്ടതിനും നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. ഒരു ചിത്രകാരൻ, ഒരു ചരിത്രകാരൻ ഒരു പിതാവ് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ ഷാഡോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിഴലിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. രാവിലെയാകുമ്പോൾ അത് പടിഞ്ഞാറ് വശത്തേക്ക് നിഴൽ നീളമുള്ള രൂപത്തിൽ വരും. ഉച്ചയാകുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ താഴെഭാഗത്തേക്ക് അത് മാറ്റപ്പെടുന്നു, കാരണം നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്നു. സന്ധ്യയാകുമ്പോഴേക്കും അത് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് സൂര്യന്റെ പ്രകാശം വരുമ്പോൾ അത് കിഴക്കോട്ട് മാറ്റപ്പെടുന്ന ഒരു നിഴൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴൊക്കെ പ്രകാശം തട്ടുന്നു ആ സമയത്തൊക്കെ നമുക്കൊരു നിഴൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ നിഴൽ പോലെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും. അത് അച്ഛൻ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചതാണ്, ദൈവം സ്പർശിച്ചു കഴിയുന്ന നിമിഷം മുതൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോഴും കർത്താവിന്റെ 2 വരവ് വരെയും ഈ നിഴൽ പോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവദൂതനെ പോലെ നമ്മളെ വഴി നടത്തുവാൻ കൂടെ. വളരെ ശ്രേഷ്ഠമായ ഒരു ആശയമാണ്. നമ്മളിത് പലപ്പോഴും കേൾക്കാറുണ്ട്, ചിന്തിക്കാറുണ്ടെങ്കിലും ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ വളരെ ശക്തമായ ഭാഷയിൽ രാജശിഷ്യൻ പറഞ്ഞ് ജോലി കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ചിന്തകളെ ഉണർത്തുവാൻ തക്കവണ്ണം അച്ഛന്റെ ഉറക്കത്തിന്റെ മധ്യത്തിലും അച്ഛന് സാധിച്ചു എന്നുള്ളത് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നമ്മളൊക്കെ ഈ സന്ദേശത്തോട് കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം തമ്പുരാൻ കൂടുതൽ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. തുടർന്നും ഇപ്രകാരമുള്ള നല്ല ചിന്തകൾ നമുക്കൊക്കെ കേൾക്കുവാൻ പ്രത്യേകിച്ച് ഒരു വർഷം അവസാനിക്കുന്നു, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ദൈവദൂതൻ നമ്മളോടൊപ്പം ഉണ്ട്. ആ ദൈവദൂതൻ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഏകോപിപ്പിച്ച് ദൈവത്തോട് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഒരു നന്മയുടെ തിരിച്ചറിവ് ഇന്ന് പ്രഭാതത്തിൽ നൽകിയ പ്രിയപ്പെട്ട ഹാമസിനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ പേരിൽ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ വിനയപൂർവ്വം അറിയിക്കട്ടെ. ദൈവം തമ്പുരാൻ ആ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട അച്ഛനെയും കേട്ട നമ്മളെ എല്ലാവരെയും ഉയരങ്ങളിൽ നിന്ന് അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കും.
താങ്ക് യു അച്ഛ. മകനെയും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കും. പേരുകൾ വായിച്ചതിന് ശേഷം നമ്മുടെ സുവിശേഷ ഗീതകളിൽ നിന്ന് ധ്യാനഗീതം നിർവഹിച്ച് അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഒരു റേച്ചല് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ സർജറി കഴിഞ്ഞ് സുഖപ്രാപിച്ചു വരുന്നു, റേച്ചലിനെ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ അലൻ, ഗീവർഗി, ഫാദർ തോമസ് ഉമ്മൻ, കുഞ്ഞമ്മാൻറ്റി, അതുപോലെ തന്നെ ലിസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു സഹോദരി ദീപഭാഗം ഓർക്കാം. ചെല്ലിക്കുട്ടി ജോണിനെ ഓർക്കാം. സോജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗീത എസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷൈജിയെ ഓർക്കാം. വിനീത അലക്സാണ്ടർ, എബിൻ, ഏഞ്ചല, അമൻ ചെറിയ, സുജ, ജൈനമ്മ, സോജി, മറിയ, രാജൻ, തോമസ് വർഗി, ഒമന ചാണ്ടി, ആലീസ് ജോസഫ്, മറ്റ് ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ദിവസങ്ങളിലോട്ട് പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പേരുണ്ടോ? മാമനച്ചാവിടെ ലഭ്യമായിട്ടുണ്ടോ?
എൻ ജി അബ്രഹാം.
എൻ ജി അബ്രഹാം. ഒരു രണ്ട് വീതം ലൈൻ പാടിയിട്ട് പ്രാർത്ഥിക്കും.
ഓക്കെ, നമ്മൾ തോമസ് ലീഹായുടെ ഓർമ്മയായതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പ്രധാന ക്രമത്തിലെ പാട്ടുപാടാം. മാർത്തോമാസ് ലീഹ നിന്നെ ഓർമ്മിച്ചവർ എന്നുള്ളത് യേശുസ് തന്നെ എന്നുള്ള ട്യൂണില്ല. മാർത്തോമാസ് ലീഹ നിന്നെ ഓർമ്മിച്ചോ കർത്തൻ കാക്കുന്നു, കണ്ടാലും നിന്നെ കൊണ്ടാടും കൂട്ടം, നിന്നെ നന്ദിക്കും തായെ വാഴ്ത്തും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നിന്യാദീന്നും സംഗ
ശിരസുകളെ ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി വരുത്തി അങ്ങയുടെ ശബ്ദം കേൾപ്പാനും ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ പകരുവാനും ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ന്നയോടെ സമർപ്പിച്ചിട്ട് പറയുന്നു. വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ട്, ഞങ്ങളുടെ നോട്ടങ്ങളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പിഴവുകളുണ്ട്. ദൈവമേ, അനുദപിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറ്റമില്ലാത്തവരായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ. അവിടുത്തെ ഭക്തിയിൽ ഉറപ്പുള്ളവരും അവിടുത്തെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുമായി ആയി തീരുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് നൊമ്പരങ്ങളിലും വേദനകളിലും ഇരിക്കുന്ന അനേകരെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിച്ച് അവരുടെയൊക്കെ രോഗത്തിന് അവിടെ സൗഖ്യം നൽകണമേ. പലപ്പോഴും രോഗത്തെ പറ്റിയുള്ള വാർത്ത കേട്ട് തളരുമ്പോൾ രോഗം പറ്റുന്ന വേദന അസഹനീയമാകുമ്പോൾ ദൈവം അങ്ങയുടെ മുമ്പിലേക്ക് ദൃഷ്ടികളെ പതിക്കുമ്പോൾ സ്വർഗം തുറന്ന് അവരുടെ ബലപ്പെടുത്തണമേ. അങ്ങ് നൽകുന്ന സഹായവും അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ സാന്നിധ്യബോധവും അവർക്ക് കൂടുതൽ ബലവും ശക്തിയും മനസ്സിന് സ്വസ്ഥതയും നൽകുവാനിടയാക്കി തീർക്കണമേ. ശരീരത്തിന്റെ രോഗങ്ങളെക്കാൾ തീവ്രമാണല്ലോ മനസ്സിന്റെ രോഗം. ദൈവമേ, ആ മാനസിക രോഗത്തിൽ വീണ് നിരാശയിലേക്ക് പോകാതെ അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, പ്രത്യേകിച്ച് വചനത്തിൽ കേട്ടതുപോലെ നിന്നെ കാക്കേണ്ടതിന് നിന്റെ വഴിയിൽ നിന്റെ യഹോവയുണ്ട്. ഞങ്ങളുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ഈ വഴി ഈ യാത്രയാകുന്ന ഈ വഴിയിൽ അന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അവിടുന്ന് ഒരുക്കുന്ന ഭവനം നിത്യരാജ്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ കാലുവറി വീഴാതെ ആ ദൂതന്റെ കരം പിടിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പൗലോസ് ലീഹ ഓർപ്പിച്ചതുപോലെ രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, നഗ്നതയാകട്ടെ, ഒന്നും എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കാണിക്കത്തക്കോണം ആഴമായ ദൈവഭക്തിയിലും ദൈവാശ്രയ ബോധങ്ങളിലേക്ക് ഞങ്ങളെ എത്തിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. ദാരിദ്ര്യം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയൊക്കെ, ബാബാതിരുമേനിയും ഭദ്രാസനമത്രാപൂരത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനത്തെ അവിടുന്ന് നയിക്കണമേ. അനേകർക്ക്, പ്രത്യേകിച്ച് വരും തലമുറകൾക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടായ്മയായി വളരുവാൻ ഈ കൂട്ടായ്മ അവിടെ നിന്ന് നന്മയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സഭയെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ ശുശ്രൂഷിക്കുന്നവരെ, സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമൊക്കെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളാൽ, അസ്വസ്ഥതകളാലും നുമ്പരങ്ങളാലും മുന്നോട്ട് പോകുമ്പോൾ ദൈവം, നിന്നെ വിളിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കുറവില്ലല്ലോ. നിന്നെ വിളിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിന് സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഒരുപാട് പരിമിതികളുണ്ട്. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിന്റെ കുറവുകളൊക്കെ നീക്കി നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക്, സമ്മതിക്കുന്നവർക്കും ഒക്കെ രൂപാന്തരം ലഭ്യമാകുവാൻ, അത് ആത്മീയ നിറവിലേക്ക് നയിക്കാൻ ഈ ഒരു കൂട്ടായ്മ മുഖാന്തരമായി തീരണമേ. ഞങ്ങൾ ഒരുങ്ങി അവിടുത്തെ തിരുചരണത്തെ വീണ്ടും വരവേൽക്കുവോളം ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് വർദ്ധിക്കണമേ. ഈ ശുശ്രൂഷകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ കണ്ട് മറ്റുള്ളവരും ജീവജാതിനുള്ള മനുഷ്യരെന്ന് പറയത്തക്കവണ്ണം ജീവിത വിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അടുത്തു വരാൻ പോകുന്ന പെരുന്നാളുകളിലൊക്കെ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കണമേ. പ്രത്യേകിച്ച് അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരിശുദ്ധ മർത്തോമാസ്ലീഹായുടെ ആത്മീയ പാതകളെ പിന്തുടർന്നുകൊണ്ട് അങ്ങെത്തിയ അവർ ആ പിതാവെത്തിയ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അത് ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ ആത്മാവിനെ
അടുത്ത ബുധനാഴ്ച നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് മിക്ക പള്ളികളിലും രാവിലെ കുർബാന ഉള്ളതുണ്ട്, വൈകിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് അടുത്ത വെനസ്ഡേയിൽ ഈ പ്രയർ ഫെലോഷിപ്പ് ഉണ്ടോ?
നമുക്ക് പിന്നെ എല്ലാ പള്ളികളിലും കുർബാന ഉണ്ടെങ്കിലും എനിക്ക് ഒന്ന് 10 മണിയൊക്കെ കഴിയുമായിരിക്കും.
പള്ളി കഴിഞ്ഞിട്ടൊക്കെ വീടുകളിലൊക്കെ വന്നിട്ടൊക്കെ പ്രയാസമല്ലേ മനുഷ്യർക്ക്.
നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച നമുക്ക് ലൈവിൽ കൂടാം. നേരത്തെ പാട്ടൊക്കെ പാടി അധികം ദുരിതപ്പിക്കാതെ നമുക്ക് എന്തായാലും നമ്മൾ മുടക്കണം, നമ്മുടെ ഒരു ആഴ്ച മുടക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നടത്തുന്നതായിരിക്കും നല്ലതെന്നതിൻ്റെ ഒരു ബോധ്യം നമുക്ക്. ഞാൻ ഫോണിൽ കൂടെ ആയിരുന്നു, അപ്പം അവിടെ പ്രയാസമാണല്ലോ, നമുക്ക് ഫോണിൽ കൂടെ ആയാലും നടത്താം. ആളുകൾക്ക് മറ്റുള്ള ഒരു ഫോണിൽ ജോയിൻ ചെയ്യും.
ഓക്കെ, അവരവരുടെ സ്ഥലങ്ങളിൽ. ഓക്കെ ഓക്കെ,
അതെ ഇവിടെ മുടക്കിയിട്ടില്ല.
ഓക്കെ,
നമ്മൾ മുടക്കാതിരിക്കുകയായിരിക്കും.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടത്തോട് ഇതിൽ സംബന്ധിച്ചവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നുള്ള വാക്യം നേരത്തെ ആർപ്പിച്ചതുപോലെ അച്ഛനൊട്ടും സൗകര്യപ്രദമല്ലാത്ത അവസരത്തിലാണെങ്കിലും അത് സൗകര്യം കണ്ടെത്തി അച്ഛൻ ഈ ശുശ്രൂഷയിലെ സംബന്ധിച്ചു ഒരിക്കലും നേപ്പം നന്ദി അറിയിക്കുന്നു. എല്ലാ വൈദികരോടും പ്രത്യേകിച്ച് മന്ത്രിയാണ് ബാബനച്ചൻ, അതുപോലെ തന്നെ ഐശ്വര്യ പ്രകാശച്ചൻ വിവിധ സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് ഇരിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹൻലങ്കൾ, അതിന്റെ അഭിപ്രായത്തിൽ വെച്ച ഒരാൾക്ക് മനോജ്, എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ എല്ലാവർക്കും മർത്തോമാസ്ലീഹായുടെ പെരുന്നാൾ ആശംസിക്കുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥ കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന് നമ്മൾ വേർവേലയ്ക്ക് ഒരുങ്ങുമ്പോൾ ആ കൂടുതൽ നന്മയിലും നമുക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.